ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ലൈൻ മമ്മേഗയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ബ്രേക്ക് ഞാൻ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്, എന്താണ് ആ ബ്രേക്കിൻ്റെ കാര്യമെന്ന്. അതിൻ്റെ എപ്പിസോഡായിട്ട് പിന്നെ ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഞാൻ എപ്പോഴത്തേയും പോലെ തന്നെ നമുക്ക് സ്റ്റോറീസായിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്തുകൊണ്ട് ബ്രേക്ക് എടുത്തു ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഇൻട്രോ ഒന്നും പറഞ്ഞ് കൊള്ളാക്കതേ, നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എനിക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു സ്റ്റോറിയാണ്. ജൂണിൽ തന്നെ വന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരുപാട് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. ഞാൻ മുന്നെയുള്ള സ്റ്റോറീസൊക്കെ വായിക്കാണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്റ്റോറിയാണ് വായിക്കുന്നത് കേട്ടോ. അത് ഈ സ്റ്റോറി ഇമ്പ്രസീവ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടോ അങ്ങനെ ഒരു റീസണൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയൊരു സ്റ്റോറി, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി മുന്നേ അയച്ച ആൾക്കാരോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇറ്റ്സ് നോട്ട് ഫെയർ, ഐ നോ, ബട്ട് ഐ ആം റിയലി സോറി. ഞാൻ ഇനി എന്താ പറയുക, ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ, കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എക്സാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. വേറെ ഞാൻ പറഞ്ഞില്ലേ, വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ തൽക്കാലം കുറച്ച് സ്റ്റോറീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഫുള്ള് ഇങ്ങനെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്സ് എടുക്കേണ്ടി വരും. പക്ഷേ നെക്സ്റ്റ് ഇയർ ഞാൻ പക്ക കഴിഞ്ഞ വർഷത്തെ പോലെ പക്കയായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വർഷം കുറേ ഗ്യാപ്പ് വന്നു. കഴിഞ്ഞ മാസം ഒന്നും ഞാൻ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ആ ബ്രേക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോറിയിലേക്ക് പോവാം. ഹായ് ചേച്ചി, ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ചേച്ചീൻ്റെ പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങിയത്. എന്തിന്, സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അതൊക്കെ പോട്ടെ, ചേച്ചീൻ്റെ ലവ് സ്റ്റോറീസ് പറയണ കേട്ടപ്പോൾ എനിക്കും എൻ്റെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നിങ്ങളുടെ ഈ ഇൻട്രോ കേൾക്കുമ്പോൾ ഉണ്ടത് എല്ലാം ഒരേപോലെ തോന്നുന്നത്, എല്ലാവരും സെയിം കാര്യം. ഹായ് ചേച്ചി, ഞാൻ ചേച്ചീൻ്റെ പോഡ്കാസ്റ്റ് കേട്ടു, ഇഷ്ടപ്പെട്ടു. ചേച്ചീൻ്റെ പോഡ്കാസ്റ്റ് കേട്ടപ്പോൾ എനിക്കും എൻ്റെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു ലവ് സ്റ്റോറി എനിക്ക് കേട്ട് കേട്ട് ഈ ഇൻട്രോ കേട്ട് ഞാൻ മടുത്തുട്ടെ. എല്ലാവരും സെയിം ഇൻട്രോ ഉണ്ട്, കുറച്ച് ഡിഫറെൻ്റ് ആക്കുക ഗൈസ്. ഇനി എനിക്ക് വായിക്കുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ വേണം. നിങ്ങൾക്ക് ലവ് സ്റ്റോറീസൊക്കെ ഭയങ്കര ക്ലീഷ്യൽ ലവ് സ്റ്റോറീസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പ് മസാല ഒക്കെ ചേർത്ത് ഡിഫറെൻ്റ് ആക്കിയിട്ട് അയച്ചോളൂ, ആരറിയാൻ പോകുന്നു. ഓക്കെ ഫൈൻ, അപ്പോൾ നല്ല വായിക്കുക. ഞാൻ 9 പഠിക്കുമ്പോൾ എനിക്കൊരു പ്രപ്പോസൽ വന്നു. എനിക്ക് ആ ടൈമിൽ ലീജിനോട് വലിയ താല്പര്യമൊന്നും ഇയേനി. ഇയേനിയോ എന്തത്? ഓക്കെ ഫൈൻ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരാളുണ്ട്, അവനെപ്പോഴും ഇവനെ, ഐ മീൻ എന്നെ പ്രപ്പോസ് ചെയ്തതിനെ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരും. അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടായത്. ആരാ കഥാനായകനെന്ന് ഇപ്പം മനസ്സിലായോ? യെസ്, ഇവനെ കളിയാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന ആൾ അവനായിരുന്നു ഇതിൽ ശരിക്കുള്ള കഥാനായകൻ. ഈ ഒരു റീസൺ കൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് ചാറ്റിംഗ് വരെ സ്റ്റാർട്ടായത്. ഇവൻ എന്നെ മറ്റവനായിട്ട് സെറ്റാക്കാൻ കുറേ നോക്കി. ബട്ട് എനിക്കവനോട് ഈ ലവ് ഫീലിങ്സ് ഒന്നും ഈയേനി ഇല്ലായിരുന്നു എന്ന്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ലോക്ക്ഡൗൺ ആയത്. എല്ലാവർക്കും ലോക്ക്ഡൗൺ വലിയ ഷോക്കാവും, ബട്ട് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ ലോക്ക്ഡൗൺ എല്ലാവർക്കും ഷോക്കായിരുന്നു പറഞ്ഞില്ലേ, എനിക്കും തന്നെ പോലെ ആയിരുന്നു. എനിക്ക് ഒട്ടും തന്നെ ഷോക്കല്ലായിരുന്നു ലോക്ക്ഡൗൺ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു 2020 എന്ന് പറയുന്നത്. 2020 എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ്സ് തന്ന 2 വർഷങ്ങളായിരുന്നു. അപ്പോൾ നല്ല കട്ട് ഫ്രണ്ട്സായി. എനിക്ക് അവൻ ഇല്ലാണ്ട് പറ്റൂലേനി. ഈ നീ വരുന്നത് കണ്ണൂർകാരാണോന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സ്പോട്ടിഫൈ ഇപ്പോൾ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ഇട്ടേക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അവനെ എനിക്ക് വേണം, അവൻ എൻ്റെ മാത്രമാണ് എന്നൊക്കെ തോന്നി. അതെ, പൊസസീവ്നെസ്. ബട്ട് എൻ്റെ മനസ്സിൽ അവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ലവ് ഫീലിങ്സ് ആക്ച്വലി എനിക്ക് അറിയില്ല. അതെന്താന്ന്. മേ ബി അതുകൊണ്ടാവാം ഞാനത് തിരിച്ചറിയാൻ ലേറ്റായി പോയത്.
അങ്ങനെ അങ്ങനെ കട്ട സെൻസായി. മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെയോ ബിൽഡായി തുടങ്ങിയ പോലെ. അങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് അവൻ്റെ എക്സിനെ പറ്റി പറഞ്ഞു. അവളെ പറ്റി ഇങ്ങനെ പൊക്കി പറയാൻ തുടങ്ങി. എനിക്ക് വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിനക്കെപ്പോഴും അവളെ ഇഷ്ടമാണോ എന്ന്, നീ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണോ എന്നൊക്കെ. അവൻ അവളോട് എന്തോ ഇഷ്ടമില്ലാത്ത പോലെ ഉള്ളതുപോലെയൊക്കെ സംസാരിച്ചത്. ഉള്ളത് മീൻസ് ഉള്ളതെന്നാണ് കേട്ടോ. ഞാൻ അവൾക്ക്, അതായത് അവൻ്റെ എക്സിന്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. എനിക്ക് അവളെയോ അവൾക്ക് എന്നെയോ പരിചയമൊന്നുമില്ല. എന്നിട്ടും ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. ഇവൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിനക്കെപ്പോഴും അവനെ ഇഷ്ടമാണെന്ന്. അവൾ എസ്ന്ന് പറഞ്ഞു. ഞാൻ ആകെ ഡൗണായി. അപ്പോൾ അവൻ എന്നെ വിട്ട് പോവാൻ പോവാ, ഇനിയെങ്കിൽ എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയുമോ, അവളാവൂലേ അവൻ്റെ വേൾഡ്, അങ്ങനെ എന്തൊക്കെയോ എൻ്റെ മൈൻഡിലൂടെ പോയി. അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. അന്നാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. എനിക്കവനെ ഇഷ്ടമാണ്, അവനില്ലാതെ എനിക്ക് പറ്റൂല. അന്ന് നെക്സ്റ്റ് മോർണിംഗ് ഞാൻ അവന് മെസ്സേജ് അയച്ചു, നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമാണോ. ഞാൻ അപ്പോൾ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന്. ഞാൻ ഒരു മിനിറ്റ് സ്റ്റക്കായി. എന്നിട്ട് വേഗം ചോദിച്ചു, സത്യം പറ, നിനക്ക് അവന് അവളെ ഇഷ്ടമാണോ. അവൻ വീണ്ടും, അല്ല എനിക്ക് നിന്നെയാണ് ഇഷ്ടം, ട്രൂലി ഡീപ്ലി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ആകെ ഫ്രീസായി. ഈ ഒരു ഫീല്, അത് വേറെ തന്നെ അല്ലേ. അങ്ങനെ ഞങ്ങൾ സെറ്റായി. ബട്ട് ഞങ്ങൾ സെറ്റായതും 10th പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി ലീവായി. പിന്നെ അങ്ങനെ ഒരു ദിവസം എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അവൻ എന്നെ കാണാൻ വന്നു. ഫസ്റ്റ് ഡേറ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ 10th എക്സാമായി, കൊറോണ എക്സാം. ഇനി അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പോയിട്ട് കാണാൻ പോലും ടീച്ചേഴ്സ് സമ്മതിച്ചില്ല. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റു ക്ലാസ്സിലേക്ക് പോകാൻ പാടില്ല എന്നായിരുന്നു അന്ന് ടീച്ചർ പറഞ്ഞത്. എക്സാം കഴിഞ്ഞാൽ ഓരോരോ ക്ലാസ്സായിട്ട് ലൈനായിട്ട് പോകണം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടത് TC വാങ്ങാൻ സ്കൂളിൽ പോകുമ്പോഴാണ്. കുറേ സംസാരിച്ചു. അവൻ ആദ്യമായാ ഇത്രയൊക്കെ എന്നോട് സംസാരിച്ചത്. പിന്നെ കുറച്ച് എൻ്റെ കൈയൊക്കെ ചേർച്ച് പിടിച്ചു. എനിക്ക് എന്തൊക്കെയോ ഫീൽ. അങ്ങനെ പിന്നെ പ്ലസ് വൺ അലോട്ട്മെൻ്റ് ആയി. സെയിം സ്കൂളിൽ കിട്ടാൻ ഞങ്ങൾ ഒരുപാട് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഞങ്ങളെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇതിനിടയിൽ വീട്ടിലെ കുറച്ച് സീനൊക്കെ ആയിരുന്നു. അമ്മ ഞങ്ങളെ ചാറ്റൊക്കെ വായിച്ചു. അങ്ങനെ സീനൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ സീൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായി. സീൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എങ്ങനെ നമ്മുടെ സ്റ്റോറി ഒരുപാട് ലെങ്തിയായി പോകും. അങ്ങനെ ആ സീനൊക്കെ ബ്രേക്കപ്പ് വരെ എത്തി. ഞാൻ അവനോട് ഒക്കെ നിർത്തി, മതി, ഇനി നമുക്ക് ബ്രേക്കപ്പ് ആവാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം അത് നിർത്തി. ഞാൻ വീട്ടിൽ നല്ല കരച്ചിലായിരുന്നു. അത് കേട്ട് അമ്മ വന്നു. എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഫോൺ ചോദിച്ചു. ആ ഫോണിൻ്റെ ലോക്ക് പറഞ്ഞുതരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല സീനായി. അമ്മയ്ക്ക് ആദ്യം കാര്യം മനസ്സിലായി. അമ്മ എന്നോട് പറഞ്ഞു, റിലേഷനുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, റിലേഷനുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഒന്നും ഇല്ല എന്നൊക്കെ എല്ലാം നിർത്തി. അതൊക്കെ പറഞ്ഞു. ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോൾ പഠിക്കേണ്ട ടൈമാണ്, പഠിച്ചോ, ഇതൊക്കെ പിന്നെ വേണമെങ്കിൽ ആലോചിക്കാം. അതെൻ്റെ മനസ്സിൽ സ്ട്രക്ക് ചെയ്തു. പിന്നെ ആലോചിക്കാം, അതോ എന്നാണോ ബ്രേക്കപ്പായി, ഇനി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ അമ്മ ഇങ്ങനെ പറഞ്ഞേ, ചിലപ്പോൾ അവനെ അമ്മയ്ക്ക് ഇഷ്ടമായി കാണും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. ഞാൻ കുറേ അവനെക്കുറിച്ച് പൊക്കിയൊക്കെ അവനോ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ പിക്കും കാണിച്ചു കൊടുത്തു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനോട് മെസ്സേജ് അയച്ചു, എടാ ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞു, ഇനിയത് മുന്നോട്ട് പോവില്ലല്ലോ, സോ പറഞ്ഞാലും സീനൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൻ്റെ റിപ്ലൈ കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായി അവൻ ഓക്കെ അല്ല, അവന് ഭയങ്കര സെഡാണെന്ന്. ഞാനും നല്ല സെഡായിരുന്നു കേട്ടോ, ബിക്കോസ് ഹി വാസ് മൈ എവറിഥിങ്. ബട്ട് അവൻ എന്നോട് ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും മറക്കാനും പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ബ്രേക്കപ്പ് ആവാം. തന്നെ ഇങ്ങനെ ഓൺലൈൻ കൂടെ ബ്രേക്കപ്പ് പറഞ്ഞാൽ തീർന്നല്ലോ നമ്മുടെ റിലേഷൻ, സോ വി ക്യാൻ മീറ്റ് ആൻഡ് സേ ഗുഡ് ബൈ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ദ നെക്സ്റ്റ് ഡേ ഞാൻ മീറ്റാൻ തീരുമാനിച്ചു. അയ്യോ, മീറ്റ് ചെയ്യപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവൻ കരഞ്ഞു. പിന്നെ ഇനി ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സോറി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും റെഡിയായി. ഞാൻ അമ്മയോട്
അന്ന് പറഞ്ഞിരുന്നു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് വന്ന് പറയാമെന്നൊക്കെ. അപ്പോൾ ഇത് സെറ്റായപ്പോൾ വീണ്ടും അമ്മേനോട് ചെയ്യുന്ന തെറ്റാണെന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം ബസ്സിൽ പോകുമായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനും അവനും റെഡിയായിരുന്ന അമ്മ ഒന്നും വേണ്ടിയില്ല, അപ്പോൾ ചെറിയ കുട്ടിയാണ്, ഇനിയും ഉണ്ട് മുന്നോട്ട് പോകാൻ എന്ന് കുറച്ച് മാത്രം പറഞ്ഞ് അമ്മ അങ്ങ് നിർത്തി. അങ്ങനെ എപ്പോഴും റിലേഷൻ ഉണ്ടായിരുന്നപ്പോൾ അമ്മയ്ക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫോൺ ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായി. ഇപ്പോൾ അമ്മ അങ്ങനെയൊന്നും ചെയ്യാറില്ല, വളരെ എന്നെക്കുറിച്ച് സംസാരിക്കാറുമില്ല. എനിക്കിപ്പോഴും അറിവിടാ അമ്മ എന്താ അങ്ങനെയൊന്നും പറയാത്തതെന്ന്. മേ ബി ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടായിരിക്കാം. എനിവേ ഇപ്പോൾ 2 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ടായിട്ട്. അത് പറഞ്ഞില്ലല്ലോ, March 30th, 2021 ഇതാണ് ഞങ്ങളുടെ ഡേറ്റ്, സ്പെഷ്യൽ ഡേ. ഞങ്ങളുടെ അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുക, ഇനി കുറേ കോളേജിൽ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരേ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ചാൻസ് കുറവാണ്, എന്നാലും പ്രാർത്ഥിക്കാം കിട്ടാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഒരേ കോളേജ് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റോറി ഇവിടെ നിർത്തുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റോറി. അതായത് കുട്ടികൾ എന്താ ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് പറയുന്നില്ല, ഒരേ കോളേജിൽ പഠിക്കാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ഒരേ കോളേജ് കിട്ടട്ടെ. എന്തായാലും മേ ബി ഇപ്പം അഡ്മിഷൻസൊക്കെ നടക്കുമായിരിക്കും, ഒരേ കോളേജിൽ തന്നെ മാക്സിമം കിട്ടാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടി സ്റ്റോറിയോടെ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ബൈ ബൈ ഫ്രം മീക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറീസും ഷെയർ ചെയ്യാം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, എല്ലാ സ്റ്റോറീസും ലൈഫിലെ ഇൻസിഡൻസും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ദിസ് എപ്പിസോഡ്. ആൻഡ് ബിഫോർ ദാറ്റ്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി മീക വീർ, സോറി വീർ മെക്സ്, പണ്ട് കുറേ നാളായി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ തന്നെ മറന്നുപോയി. വീർ മെക്സ് VER_MEGZ ആണ് എൻ്റെ ഇമെയിൽ ഐ ഡി, മീക VG 1827@gmail.com. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നില്ല, കുറച്ച് ആക്റ്റീവ് കുറവാണ്. ഇപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മെയിൽ അയക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് തിരിച്ച് ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും, ഇപ്പം കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ പറയാൻ വിട്ടുപോയി, നേരത്തെ തന്നെ പറയണം എന്ന് വിചാരിച്ചാണ് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആക്റ്റീവല്ല, അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഞാൻ കാണില്ല. അപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ തിരിച്ച് പൂർവാക്തിക ശക്തിയോടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ ബൈ ഫ്രം മീക.